നാമത്തിന് മഹത്വം. ദൈവാനുവദിക്കുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് നാട്ടിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നാട്ടിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിൽ തന്നെ ആയിരിക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവവചനത്തിന്റെ ചില സത്യങ്ങൾ അല്ലെങ്കിൽ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ദൈവവചനത്തിലെ സത്യങ്ങളാണ് യഥാർത്ഥത്തിൽ അതറിയുമ്പോഴാണ് ഒരു വ്യക്തി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. പലപ്പോഴും ദൈവവചനം പലപ്പോഴും നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് നോളജാണ്, പ്രസംഗങ്ങളിൽ കൂടി സീഡികളിൽ കൂടി ഒക്കെ കേൾക്കുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവവചനം നമ്മളുടെ അടുത്ത് ഡയറക്റ്റായിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ അത് നമ്മളെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യരാക്കുകയുള്ളൂ. അതുപോലെ ദൈവം നമുക്ക് ഒരു സ്പിരിച്വൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി തരണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവവചനം സീരിയസായി ദൈവസന്നിധിയിൽ പഠിക്കാത്ത ഒരാളെ ദൈവം ആ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുകയില്ല എന്നാണ് എന്റെ ബോധ്യം. കാരണം ദൈവം ദൈവത്തെയും ദൈവവചനത്തെയും എത്രത്തോളം നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബൈബിൾ അറ്റ്ലീസ്റ്റ് വായിച്ചു തീർത്തിട്ടില്ലാത്ത വ്യക്തികൾ, ഞാൻ ഇതൊരു റൂളായിട്ടൊന്നും പറയല്ല, ഒരു ഒബ്സർവേഷൻ പറയണം, ദൈവവചനത്തെ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കാരണം ദൈവം എഴുതിയപ്പെട്ട ദൈവ നിശ്വേദ്യമായ അല്ലെങ്കിൽ ദൈവ നിശ്വാസീയമായ ദൈവവചനമാണ് എന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളത് പഠിച്ചേനെ. നമ്മളത് പഠിച്ചിരുന്നു എങ്കിൽ, പഠിക്കുന്നുവെങ്കിൽ ദൈവം എന്തെങ്കിലും സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യും. നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഓർമ്മ, നമ്മുടെ പല പല ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഇതുകൊണ്ടൊക്കെ നമുക്ക് പലതും പഠിക്കാനായിട്ടുള്ളതും ഓർമ്മ നിൽക്കാനായിട്ടുള്ള ശക്തി നമുക്ക് കുറയും. അതുകൊണ്ടാണ് യൗവനത്തിൽ തന്നെ രക്ഷിക്കപ്പെടുന്നവർ ദൈവവചനം പഠിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഫ്യൂച്ചറിലേക്ക് ദൈവത്തിന് പല കാര്യങ്ങളും അവരെ ഏൽപ്പിക്കാനായിട്ട് കഴിയും. നമ്മൾ കൊലോസ്ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ പൗലോസ് പറയാണ്, കർത്താവ് ഞങ്ങളെ കൊള്ളാകുന്നവർ എന്ന് കണ്ട് ശുശ്രൂഷ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു. അതിന് കർത്താവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണ്, കർത്താവ് പരിശോധന ചെയ്തിട്ട് ഏൽപ്പിക്കുന്നതാണ്. അത് പല പല ടെസ്റ്റുകളിൽ കൂടി കടന്നാണ്. ദൈവവചനത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിലെ ടെസ്റ്റുകളിൽ, പരിശോധനകളിൽ, പരീക്ഷകളിൽ കൂടിയൊക്കെ ദൈവം ഒരു വ്യക്തിയെ ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. ആരും കാണുന്നില്ലായിരിക്കാം, പക്ഷെ ദൈവം ഇതെല്ലാം കാണുന്നു. ദൈവം ചിലപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ മടക്കി മാറ്റിവെക്കുന്നു. നമ്മളിതൊക്കെ പിന്നീട് ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴേ അറിയുകയുള്ളായിരിക്കാം. ഞാൻ ഉത്സാഹിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു വ്യക്തിപരമായിട്ടുള്ള പദ്ധതി ഉണ്ട് എന്നുള്ളതും, ദൈവത്തിന് ചില നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് തീരുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിൽ നമ്മളുടെ ജീവിതം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ നേടിയാലും ആ നിത്യതയുമായിട്ട് കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. അതൊക്കെ കുറെ കഴിഞ്ഞിട്ടേ മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ എത്ര പണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അധികം ഒരു വളരെ വളരെ ചെറിയ കാലത്തേക്കുള്ള കാര്യങ്ങളാണ്. നിത്യത പോലെ നിലനിൽക്കുന്നത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവം ഈ ഒരു കമ്പാരിസൺ മനസ്സിലാക്കാത്ത ആൾക്കാരെ മൂഢർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, ഫൂൾ എന്നാണ് പറയുന്നത്. ഫൂളാണ്, ശരിക്കും ഫൂളിഷാണ് അങ്ങനെയുള്ള ആൾക്കാർ. അതായത് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. പല സത്യങ്ങളും പലർക്കും അറിയില്ല, പലർക്കും പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. അതിന് കാരണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ചെല്ലാത്തതായിരിക്കാം ഒരു കാരണം. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ലൈഫ് എന്ന് പറയുന്ന ജീവൻ എന്ന വാക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കുമ്പോൾ അത് മൂന്ന് വാക്കുകളിലാണ് അത് വെളിപ്പെടുത്തുന്നത്. ഈ ഗ്രീക്ക് വാക്കിന്, ഞാൻ ഒരു ഗ്രീക്ക് പണ്ഡിതനൊന്നുമല്ല, നമുക്കതൊക്കെ പഠിക്കാൻ ഇപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം കൺകോർഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക്. ഗ്രീക്ക് എന്ന വാക്ക് കുറച്ചുകൂടി റിച്ചാണ്. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളിൽ പല വാക്കുകളായിട്ടാണ് പലപ്പോഴും ഗ്രീക്കിലുള്ളത്. അന്നേരം ഞാൻ പറഞ്ഞു, ലൈഫ് എന്നുള്ള വാക്ക് തന്നെ മൂന്നായിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ ശാരീരിക ജീവനെയാണ്, അതിനെ ബയോസ് എന്ന വാക്കുകൊണ്ടാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 8:14 പറഞ്ഞിരിക്കുന്നത് എടുക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു പോവാണ്, ആ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. രണ്ടാമത് നമ്മുടെ സോൾ, നമ്മുടെ ദേഹി, അതിലെ ജീവനെ സൈക്കോ ഇല്ലെങ്കിൽ സൂക്കോ എന്നുള്ള വാക്കാണ്. ആ ഒരു വാക്കുകൊണ്ട് ദൈവവചനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് യോഹന്നാൻ 12:24 നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ തുടർച്ചയായി ദൈവിക ജീവനെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ് സോയെ എന്നുള്ളത്. യേശു ക്രിസ്തു പറഞ്ഞാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ടും ഉണ്ടാവാനായിട്ടാണ് വന്നത്. യേശു ക്രിസ്തുവിനെ പറ്റി പറയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. ഈ പറയുന്ന ജീവനെല്ലാം ഉയരത്തിലെ ജീവനാണ്. യേശു ക്രിസ്തു അതാണ് പറഞ്ഞത്, എന്റെ രക്തം കുടിക്കുകയും എന്റെ മാംസം തിന്നുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എന്റെ രക്തം കുടിക്കുകയും എന്റെ മാംസം തിന്നുകാതെയും തിന്നാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല എന്നൊക്കെ പറയുമ്പോൾ ദൈവിക ജീവനെ പറ്റിയാണ് പറയുന്നത്. നേരം ദൈവത്തിൽ നിന്നുള്ള ആ ഡിവൈൻ ലൈഫ് ഇല്ലാത്ത എല്ലാ വ്യക്തികളും ഈ ഭൂമിയിൽ ബാക്കി രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ മരിച്ചവരാണ്. അതുപോലെ തന്നെ ദൈവ സ്നേഹത്തെ പറ്റി പറയുമ്പോഴും ദൈവം മൂന്ന് തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്കറിയാവുന്നതാണെന്ന് തോന്നുന്നു. ഇറോസ് എന്ന വാക്ക്, സ്നേഹം എന്ന വാക്ക് മലയാളത്തിൽ വരുമ്പോൾ ഗ്രീക്കിൽ ഇറോസ് എന്ന വാക്ക് ഫിസിക്കലായിട്ടുള്ള സ്നേഹത്തിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫിലയോ എന്ന വാക്ക് സോളിഷായിട്ടുള്ള സ്നേഹത്തിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഡിവൈനായിട്ടുള്ള ദൈവസ്നേഹത്തെപ്പറ്റി, ഇല്ലെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകരുന്ന സ്നേഹത്തിനെ പറ്റി പറയുമ്പോൾ അഗപ്പെ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെയും ഈ മൂന്ന് വാക്കുകൾ വ്യത്യസ്തമായിട്ടുണ്ട്. കാരണം ദൈവവചനം വളരെ കൃത്യമായി എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഭൂമിയിൽ ശാരീരികമായിട്ട് ചിലരുടെ ആകർഷണം തോന്നിയേക്കാം, ചിലപ്പോൾ സോളിഷായിട്ടുള്ള ദേഹിയിലുള്ള നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നമ്മളെപ്പോലെ നമ്മുടെ നാട്ടുകാരടുത്ത് നമ്മുടെ ഭാഷ സംസാരിക്കുന്നവരടുത്ത് ഇങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കുറച്ച് സ്നേഹം തോന്നിയേക്കാം, ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം. ഇതൊന്നും ദൈവസ്നേഹമാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ദൈവസ്നേഹം എന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്നതാണ്. ദൈവിക ജീവനോടൊപ്പം തന്നെ ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തരുന്നതാണ് ദൈവിക സ്നേഹവും. ഇതൊക്കെ മാത്രമേ യഥാർത്ഥത്തിൽ നിലനിൽക്കത്തുള്ളൂ, ഇതൊക്കെ മാത്രമേ ദൈവത്തിൽ നിന്നുള്ളതുള്ളൂ, ഉയരത്തിൽ നിന്നുള്ളതുള്ളൂ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യത്തിൽ, ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയിൽ ദൈവിക ജീവനോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം ചെടികളെ സൃഷ്ടിച്ചു, സസ്യങ്ങളെ സൃഷ്ടിച്ചു, അതിന് ജീവനുണ്ടായിരുന്നു. എന്നാൽ ആ ജീവൻ വെറും ഫിസിക്കൽ ലൈഫ് മാത്രമായിരുന്നു, ശാരീരിക ജീവൻ മാത്രം. അതിന് ജീവനുണ്ട്, എന്നാൽ അതിന് ഇമോഷനില്ല, അതിന് വികാരമില്ല, വിചാരമില്ല, സോളില്ല. അതുകൊണ്ട് അതിന് ശാരീരിക ജീവൻ മാത്രമേ ഉള്ളൂ. എന്നാൽ മൃഗങ്ങളെ ദൈവം സൃഷ്ടിച്ചു. മൃഗങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ആ മൃഗങ്ങൾക്ക് സോളുണ്ടായിരുന്നു, അതിന് ചിന്തിക്കാനും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടായിരുന്നു, വിഷമിക്കാൻ കഴിയുമായിരുന്നു, ദേഷ്യപ്പെടാൻ കഴിയുമായിരുന്നു, പ്രതികരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനെ നിയന്ത്രിച്ചിരുന്നത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ മൃഗങ്ങൾക്കുമുള്ള ആ ഇൻസ്റ്റിങ്ക്ട്, ഇല്ലെങ്കിൽ ജനിതക ഘടന ആണ് ആ മൃഗങ്ങളുടെ ദേഹിയെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവൈൻ ലൈഫ് ഈസ് ഇംപാർട്ടഡ് ടു മാൻ. മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം മൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവിക ജീവനുള്ളിലുള്ള ദേഹിയുള്ള ശരീരമുള്ള മനുഷ്യനായി മനുഷ്യൻ മാറി. അങ്ങനെയുള്ള മനുഷ്യനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ ജീവനായിരുന്നു മനുഷ്യനെ നിയന്ത്രിച്ചത്, ദൈവിക ജീവനായിരുന്നു മനുഷ്യന്റെ ദേഹിയെ നിയന്ത്രിച്ചിരുന്നത്. പാപം കടന്നു വന്നപ്പോൾ പിള്ളേർ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണേ, ഓക്കെ, സംസാരിക്കരുത്, ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. പാപം കടന്നു വന്നപ്പോൾ ഈ ഓർഡർ മാറി, ദൈവിക ജീവന്റെ ഓർഡർ മാറി, ദൈവം മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഓർഡർ മാറി, ദൈവിക ജീവൻ അവനിൽ നഷ്ടപ്പെട്ടു. അതിനു പകരം അവന്റെ സോള് അവന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. സോള് നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ആ സോളിനെ നിയന്ത്രിച്ചത് അവന്റെ ഉള്ളിൽ വന്ന പഴയ മനുഷ്യൻ, പിശാചിന്റെ ഹൃദയം പാപഹൃദയമായിരുന്നു. അതിൽ കൂടി പിശാച് മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ദൈവിക ജീവൻ വീണ്ടും മനുഷ്യനിൽ വരാത്തോളം കാലം അവനിൽ പിന്നെ ബാക്കിയുള്ളത്, പാപം വന്ന് കടന്നു വന്നപ്പോൾ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ബാക്കി രണ്ടും നിലനിന്നു. മനുഷ്യന്റെ ശാരീരിക ജീവനും നിലനിന്നു, മനുഷ്യന്റെ സോളും നിലനിന്നു. മനുഷ്യന്റെ ദേഹീപരമായിട്ടുള്ള ജീവൻ, അവന്റെ ബുദ്ധിശക്തി, അവന്റെ ഇന്റലക്ട്, അവന്റെ എല്ലാ കഴിവുകളും നിലനിന്നു. എല്ലാ രീതിയിലും അവന് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവിക ജീവനില്ലാത്ത മനുഷ്യൻ ഈ ഭൂമിയിലെ മൃഗത്തിന്റെ പോലും തുല്യനല്ല, അതിലും താഴെയായിട്ടുള്ള മരിച്ച മനുഷ്യനാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്, ഇൻ ആഡം ഓൾഡായി, എല്ലാവരും മരിച്ചവരാണ്. ആദമിൽ എല്ലാവരും മരിച്ചു, കാരണം ആദമിൽ എല്ലാവർക്കും ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയാണ്, എന്റെ രക്തം തിന്നുകയും, ആ വാക്യം വേണമെങ്കിൽ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ ബാക്കി രണ്ട് ജീവൻ ഉണ്ടെങ്കിലും ദൈവിക ജീവൻ ഇല്ല, ദൈവിക ജീവില്ലാത്തവൻ മരിച്ചവൻ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 56-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, അതുകൊണ്ട് നിങ്ങൾ ആത്മാവിനാൽ വീണ്ടും ജനിക്കണം. യോഹന്നാൻ 3:5 യേശു ക്രിസ്തു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവിക രാജ്യത്തിലേക്കുള്ള എൻട്രൻസ്, ദൈവത്തിന്റെ അധികാരത്തിലുള്ള ദൈവിക രാജ്യത്തിലേക്ക് ഉള്ള എൻട്രൻസ് ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കുന്നതാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കർത്താവ് പറയാണ്, നിങ്ങൾ പുതുതായി ജനിക്കണം ഇല്ല എങ്കിൽ നിങ്ങളുടെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഓടുന്നു, അതിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, അതെങ്കിലും എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു. നേരം ആത്മാവിനാൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കണം എന്നുള്ള അത്ര പ്രാധാന്യമാവുന്നത് ശാരീരിക ജീവൻ കൊണ്ട് ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ നിത്യജീവനിലേക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് കഴിയുകയില്ല. ആ വ്യക്തി ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാലും എന്തൊക്കെ ക്രിസ്ത്യൻ ആക്ടിവിറ്റീസിൽ ആ വ്യക്തി പങ്കെടുത്താലും ആ വ്യക്തിക്ക് നിത്യജീവനില്ല, ആ വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ കഴിയത്തില്ല. എങ്ങനെയാണ് നിത്യജീവൻ ലഭിക്കുന്ന താഴേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പറയാണ് അതിന്റെ 16-ാമത്തെ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അതുപോലെ എഴുതിയിരിക്കുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ട. അന്നേരം ഒരു വ്യക്തി നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ ഉയർത്തപ്പെടുമ്പോൾ, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കപ്പെടുമ്പോൾ, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പാപത്തെപ്പറ്റി ബോധ്യം വരികയും ആ വ്യക്തി ദൈവത്തിങ്കിലേക്ക് തിരികെയും മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് നിത്യജീവൻ ഉള്ളൂ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഈ ജീവനെപ്പറ്റിയാണ് ദൈവവചനം തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ജീവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഈ ഒരു ജീവൻ മാത്രമേ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ജീവനുള്ളൂ. ഈ ഒരു ജീവനിലാണ് വീണ്ടും ജനിച്ചൊരു വ്യക്തി മുമ്പോട്ട് ജീവിക്കേണ്ടത്. ദൈവത്തിന്റെ തലയുമായിട്ടുള്ള യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഒരു വ്യക്തി വരുമ്പോൾ, ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞാഴ്ചയിൽ പറഞ്ഞു, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം, അവന്റെ പാപം പ്രൊഡ്യൂസ് ചെയ്യുന്ന പാപ ഹൃദയം മാറ്റപ്പെടുന്നു. അവന്റെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുന്നു. അത് നാം തിരിച്ചറിയുമ്പോൾ, അത് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ, അവൻ പാപത്തിന്റെ അവന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രനാകുന്നു, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. ഇന്ന് രാവിലത്തെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ പറയുമായിരുന്നു, നിങ്ങൾ ബൈബിളിൽ എവിടൊക്കെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് വായിക്കുന്നോ അവിടെ എല്ലാം അത് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. പാപത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്നൊരു കൽപ്പന ബൈബിളിലില്ല. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളായിരിക്കാം. പാപത്തിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? യേശു ക്രിസ്തു ക്രൂശിൽ വെച്ചിട്ട് ഒരു മനുഷ്യന്റെ പാപ ഹൃദയം ഏറ്റെടുത്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഹൃദയം മാറ്റപ്പെടുകയാണ്. യേശു ക്രിസ്തുവിന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ വയ്ക്കുകയാണ്. അവിടെയാണ് ദൈവം വസിക്കുകയും അവനെ നിയന്ത്രിക്കാനായിട്ട് വീണ്ടും തുടങ്ങുകയും ചെയ്യുന്നത്. അന്നേരം അങ്ങനെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നിയന്ത്രിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ലൈഫിനെ വെളിപ്പെടുത്താനായിട്ട് എഴുതുള്ളൂ. എവിടെ ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ ദൈവം അവനെ ദൈവ പൈതൽ എന്നുള്ളത്, ആത്മീയൻ എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നത് അവൻ ആത്മാവിനാൽ നടത്തപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളതിന്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ്. ബാക്കിയുള്ള ഫിസിക്കലോ സോളിഷായിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒരു വ്യക്തിയെ ആത്മീയനെന്ന് റെക്കഗ്നൈസ് ചെയ്യുകയില്ല. അതുപോലെ തന്നെ ഒരു ദൈവസഭയെ ദൈവം യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശരീരമായിട്ടുള്ള ഒരു ദൈവസഭയെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് ആ സഭയിലെ ദൈവത്തിന്റെ ലൈഫിനെ കണ്ടുകൊണ്ടാണ്.
ദൈവിക ജീവനെ കണ്ടുകൊണ്ടാണ്. ഓരോ വ്യക്തിയും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ദൈവം ഒരു സഭയെ കുറിച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അത് ഒരു വ്യക്തികൾ, ദൈവസഭ, ഓരോ വ്യക്തികളും ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ ദൈവസഭയാവുന്നത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ ഓരോ ദൈവസഭയെടുത്തും പറയുമ്പോൾ അവസാനം കർത്താവ് പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന്റെ ഡിവൈനായിട്ടുള്ള വോയിസ് ഒരു വ്യക്തി കേൾക്കുകയും ആ വ്യക്തി അതിനെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ആത്മീയനായിത്തീരുന്നത്. ആ വ്യക്തി ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവാത്മാവിനെ അനുസരിക്കുകയും ചെയ്യാതെ തന്നെ അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവന് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയും. അവന് ശാരീരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അല്ലെ. ഒരുപാട് വേല ചെയ്യാനായിട്ട് കഴിയും. ചോറ് വിളമ്പാനായിട്ട് കഴിയും, പാത്രം കഴുകാനായിട്ട് കഴിയും, കാര്യങ്ങൾ അടുക്കി വയ്ക്കാനായിട്ട്. ഇതും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം വേണ്ടതാണ്. പക്ഷേ ഈ ശാരീരിക ആക്ടിവിറ്റീസ് കൊണ്ട് അല്ല ഒരു വ്യക്തി ദൈവപൈതലാണോ എന്നുള്ളത് ദൈവം റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ സോളിഷായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അല്ലെ. ഈ സോളിഷായിട്ടുള്ള ചെയ്യുന്ന അനേക കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ കൊണ്ട് ചെയ്യുന്ന, അതിലപ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരഞ്ഞേക്കാം, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരഞ്ഞേക്കാം. ഈ വികാരങ്ങൾ കൊണ്ടും ഒരു വ്യക്തി ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നതാണെന്നോ ദൈവവൈദനാണെന്നോ എന്ന് പോലും തെളിയപ്പെടുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ വരെ ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആൾക്കാർ കരയാറില്ലേ അല്ലേ. എന്നാലും ഇതൊന്നും റിയൽ കാര്യമല്ല. ഇതും ചിലപ്പോൾ ആത്മീയനും ഇതൊക്കെ ഉണ്ടായേക്കാം. ആത്മീയനും വികാരമുള്ളവനാണ്, ആത്മീയനും വിചാരമുള്ളവനാണ്. പക്ഷെ വികാരവും വിചാരങ്ങളും ഈ സോളിഷ് കാര്യങ്ങളല്ല റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിരിക്കണം. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിരിക്കണം. വികാരങ്ങൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. പലരത്തും ഞാൻ പറയാറുണ്ട്, പബ്ലിക്കായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴും നമ്മൾ വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടണം. നമ്മൾ കരയുകയോ ഒക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എല്ലാ കാര്യങ്ങളും. ഞാൻ പറഞ്ഞത് ഈ വികാരങ്ങളല്ല റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്, ശാരീരികമായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു വ്യക്തി ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് ആ വ്യക്തി ദൈവശബ്ദം കേൾക്കുകയും ദൈവാത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ വ്യക്തിപരമായിട്ട്. അതുപോലെ തന്നെ ദൈവസഭ ദൈവാത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ മാത്രമേ ദൈവം ആ സഭയെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ചർച്ചിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് കഴിയും. ഫിസിക്കൽ ആക്ടിവിറ്റീസും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആൾക്കാരെ ബിസിയായിട്ട് നിർത്താനായിട്ട് കഴിയും. പല സഭകളും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസിൽ കൂടി ആൾക്കാരെ ബിസിയായിട്ട് അങ്ങ് നിർത്തുകയാണ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലാതായി കഴിയുമ്പോഴേക്കും ഈ വ്യക്തിക്ക് ഡ്രൈനസ് ആണ്. കാര്യം എന്താണെന്ന് അറിയാമോ, ഈ വ്യക്തി ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് ഈ ആക്ടിവിറ്റീസിന്റെ പുറത്താണ്. പല പല ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു ഒരു സംതൃപ്തിയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവാത്മാവിനാൽ ഒരു വ്യക്തി നടത്തപ്പെടുമ്പോൾ ദൈവസഭയിലെ ഓരോ വ്യക്തികളും, ദൈവസഭ എന്ന് പറയുന്നത് വ്യക്തികളാണ്, ദൈവസഭയിലെ ഓരോ വ്യക്തികൾ ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഡിവൈൻ ലൈഫിൽ നിറയപ്പെടുകയും ഡിവൈൻ ലൈഫിനാൽ നടത്തപ്പെടുകയും മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് യഥാർത്ഥത്തിൽ ദൈവസഭയാവുന്നുള്ളൂ. അവിടെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം, പക്ഷെ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിലും ആ വ്യക്തികൾ ദൈവത്തിന്റെ ആത്മസ്ഥാനത്തിൽ നിന്ന് മാറത്തില്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറത്തില്ല. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ, ഈ ആക്ടിവിറ്റീസും ഈ വലിയ പരിപാടികളൊക്കെ ഇല്ലാതാവുമ്പോഴേക്കും നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവുമായിട്ടുള്ള കണക്ഷനിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തുന്നു. ദൈവസഭയിൽ ദൈവം റെക്കഗ്നൈസ് ചെയ്യുന്നത് ദൈവത്തിന്റെ ജീവനെ മാത്രമാണ്, യേശു ക്രിസ്തുവിന്റെ ജീവൻ മാത്രമാണ്. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒന്ന് കൊരിന്ത്യർ അതിന്റെ 12:2 വാക്യങ്ങൾ, സോറി 12:13 വാക്യങ്ങൾ. ശരീരമൊന്നും അതിനവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരം ആയിരിക്കുന്ന പോലെയാകുന്നു ക്രിസ്തുവും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സഭ ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ശരീരമാണ്, ആ ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഏകാത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇതൊന്നും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാനായിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. ഒരു ദൈവസഭയിൽ ആ ദൈവസഭയെ ഒരു ശരീരമാക്കി തീർക്കുന്ന കാര്യം, അത് യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രരോ ആരാണെങ്കിലും ഈ ഡിഫറൻസ് എല്ലാം മാറ്റി അതിനെ ഏക ശരീരമാക്കുന്നത് അവർ പാനം ചെയ്ത ആത്മാവും അവർ സ്നാനം ഏറ്റ ആത്മാവുമാണ്. അത് ഒരേ ആത്മാവിനെ പാനം ചെയ്യുകയും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റുകയും ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ താഴേക്ക് വരുമ്പോൾ അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തർ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. നേരെ ദൈവസഭയിൽ അവരെ ഒരുമിക്കുന്നത് അവരൊരേ ഭാഷ സംസാരിക്കുന്നതുകൊണ്ടോ ഒരേ സ്ഥലക്കാരായതുകൊണ്ടോ ഇല്ലെങ്കിൽ ഒരേ താല്പര്യമുള്ളതുകൊണ്ടോ ഒരേ പ്രൊഫഷണൽ ഒരേ ഡിഗ്രി ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. എന്താണ്? യേശു ക്രിസ്തുവിന്റെ ജീവൻ എന്ന ആത്മാവാണ്. കൊലോസ്യലേഖനം അതിന്റെ ഗലാത്യലേഖനം അതിന്റെ 3:27 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന, ഇത് ജലസ്നാനമല്ല, കർത്താവിനോട് ചേരുന്നത് ആത്മസ്നാനത്തിലാണ്. അതാണ് 1 കൊരിന്ത്യർ 12:12 പറഞ്ഞിരിക്കുന്ന ഏക ശരീരമാകുമാർ ഏകാത്മാവിനാൽ സ്നാനമേറ്റു എന്ന് പറഞ്ഞ ആ ഒരു ശരീരത്തിന്റെ ഭാഗമാകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോഴാണ്. അങ്ങനെ ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകുമ്പോൾ ആ വ്യക്തി ധരിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വായിച്ചോ, നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു, ഒരേ ആത്മാവിനാൽ അവർ സ്നാനമേറ്റിരിക്കുന്നു, ഒരേ വ്യക്തിയെ ധരിച്ചിരിക്കുന്നു. അവർക്ക് എല്ലാവർക്കും ഒരു യൂണിഫോം ഉണ്ട്. എന്താണെന്നറിയാമോ? അതീ പറഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങനത്തെ ഡിഫറൻസുകളെല്ലാം മാറ്റി എല്ലാത്തിനെയും ഒന്നാക്കുന്ന യൂണിഫോം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യവനനും യഹൂദനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻസും ഇല്ല. ഡോക്ടറെന്നോ എഞ്ചിനീയർ എന്നോ നേഴ്സ് എന്നോ ഹൗസ് മെയ്ഡ് എന്നോ ഹൗസ് വൈഫ് എന്നോ ഇങ്ങനത്തെ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരേ ആത്മാവിനെ പാനം ചെയ്ത് ഒരേ ഡ്രസ്സ് ധരിച്ച വ്യക്തികൾ, എന്നാൽ ഇവരെ എല്ലാവരെയും ഇതാണ് ദൈവസഭയിൽ, ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവസഭയിൽ ദൈവം റെക്കഗ്നൈസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ ഫിസിക്കൽ ഇമോഷണൽ കഴിവുകളോ ആക്ടിവിറ്റീസോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഒരു വ്യക്തി ദൈവസഭയുടെ ഭാഗമാവുന്നത് ഇങ്ങനെയാണ്. കൊലോസ്യലേഖനം അതിന്റെ 3:12-13 വാക്യങ്ങൾ, കൊലോസ്യലേഖനം 3:9 9-11 വാക്യങ്ങൾ, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ആ പുതിയ മനുഷ്യനെ പറ്റിയാണ് യേശുവിനെ ധരിച്ചിരിക്കുന്നുവെന്ന് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിൽ യവനനും യഹൂദനുമെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവുമില്ല, ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രനുമെന്നില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകും. ഇത്രയും വാക്യങ്ങൾ കൂടി ദൈവവചനം ഇത്ര വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ദൈവസഭയെ ദൈവം റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവസഭയുടെ ഭാഗമായിട്ട് ദൈവം റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. ഇതാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു വരുന്നത്. ഈ ഒരു ഡിവൈൻ ലൈഫ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരികയും യേശുക്രിസ്തുവിനാൽ ആ വ്യക്തി നിയന്ത്രിക്കപ്പെടുകയും ചെയ്യാതെ ഇരുന്നാൽ ആ വ്യക്തി ദൈവസഭയുടെ ഭാഗമല്ല. എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാലും, ഇത് ദൈവവചനത്തിന് വളരെ ക്ലിയർ സ്റ്റേറ്റ്മെന്റാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴാണ് നിങ്ങൾ ബോഡിയുടെ പാർട്ടാവുന്നത്. അപ്പോൾ മാത്രമേ ദൈവം നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. മനുഷ്യരെ നിങ്ങൾക്ക് കളിപ്പിക്കാൻ കഴിയും, ഈവൻ ചർച്ച് എൽഡേഴ്സിനെ വരെ കളിപ്പിക്കാൻ കഴിയും, പാസ്റ്റർമാരെ കളിപ്പിക്കാൻ കഴിയും. കാരണം ഇവരെല്ലാവരും മനുഷ്യരാണ്, എല്ലാവരുടെയും നോട്ടത്തിന് ഇല്ലെങ്കിൽ അവരുടെ ഡിസൈൻമെന്റിന് പരിധിയുണ്ട്. അവരെയും കളിപ്പിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് സ്നാനപ്പെടാൻ വരെ കഴിയും. പക്ഷെ ദൈവം ഇതിനെയൊക്കെ എക്സ്പോസ് ചെയ്യും, ദൈവം ഒരു ദിവസം പിടിക്കും, ദൈവം ഒരു ദിവസം ടെസ്റ്റ് ചെയ്യും. ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരു വ്യക്തി ചെന്ന് നിൽക്കുമ്പോൾ ദൈവം ആ വ്യക്തിയെ കടത്തിവിടുമ്പോൾ ആ വ്യക്തിയെ നോക്കുന്നത് ജീവനുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഒരുപാട് ദിവസം എനിക്ക് എടുക്കാനായിട്ട് സമയമില്ല, ഞാൻ എടുക്കുന്നില്ല. അവസാനം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ചില ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്. അവരെ പറ്റി ആരാന്നറിയാമോ? പലപ്പോഴും എടുത്തുള്ളവർ നിങ്ങൾക്കറിയാം, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ആരാണ് മരിച്ചവർ? ദൈവത്തിന്റെ ജീവനില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നല്ലോ, ഫിസിക്കൽ ലൈഫും ഇമോഷണൽ ലൈഫും ഒക്കെ ഉള്ളവർ, ഇവൻ ഇമോഷണലി തന്നെ കർത്താവിനെ സ്നേഹിക്കുന്നവർ, കർത്താവിന് വേണ്ടി പാടുന്നവർ, കർത്താവിന് വേണ്ടി ചെയ്യുന്നവർ, എന്താണ് ഇല്ലാത്തത്? ദൈവത്തിന്റെ ജീവനില്ല, വീണ്ടും ജനിച്ചിട്ടില്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല. അവരെ ദൈവം ഒരിക്കൽ എഴുന്നേൽപ്പിക്കും. എല്ലാ ആക്ടിവിറ്റീസും ചെയ്തവരായിരിക്കാം, എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നവരായിരിക്കാം. ദൈവം അവരെ എഴുന്നേൽപ്പിച്ചിട്ട് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിർത്തിയിട്ട് നേരെ അവരെ നിത്യ രണ്ടാം മരണത്തിലേക്ക് വിടുമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ സബ്ജക്ട് അല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വഞ്ചിക്കപ്പെടരുത്. ദൈവം ഒരു വ്യക്തിയെ, ദൈവത്തെ കളിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവുമായിട്ട് ഡീൽ ചെയ്യുന്ന, ഡീല് ചെയ്യപ്പെടുന്ന, ദൈവത്തിന് മുമ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ, ഇല്ലെങ്കിൽ ദൈവിക ജീവൻ ഉള്ള ഒരു വ്യക്തിയെ മാത്രമേ ദൈവം ദൈവസഭയുടെ ഭാഗമായി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ആ വ്യക്തി മാത്രമാണ് ദൈവിക ബോഡിയുടെ പാർട്ട്. അത് വരുന്നത് ആ വ്യക്തി ദൈവത്തിന്റെ സുവിശേഷം യേശുക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ. യേശുക്രിസ്തുവിനെ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ, മനുഷ്യപുത്രനെ ഉയർത്തുമ്പോൾ അവനിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ആ വ്യക്തി ഏറ്റെടുക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തു കർത്താവായി തീരുന്നു. അന്നു മുതൽ ആ വ്യക്തി ദൈവ സഭയുടെ, യേശുക്രിസ്തുവിന്റെ ബോഡിയുടെ പാർട്ടായിട്ട് തീരുന്നു. അവിടെ പിന്നെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. അവിടെ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കളർ, ഗ്രേഡ്, കാസ്റ്റ്, സ്ഥലം, ഭാഷ, ഇതൊന്നുമില്ല. ഒരു വ്യത്യാസവുമില്ലാതെ അവരെ ദൈവം ഒന്നാക്കുന്നു. അവർ ദൈവത്തിന്റെ തലയുമായിട്ട് കണക്ട് ആകും. ഇതാണ് വീണ്ടും ജനനത്തിൽ നടക്കുന്നത്. ഇത് സംഭവിക്കാത്തിടത്തോളം കാലം യേശുക്രിസ്തുവാണ് നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഇല്ല. ഇനി അങ്ങനെ ജീവിച്ച വ്യക്തികൾ മുമ്പോട്ട് യേശുക്രിസ്തുവിന്റെ ജീവനാൽ നയിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവ സഭയുടെ ഭാഗമായി തീരുമ്പോൾ, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തി നയിക്കപ്പെടുമ്പോൾ, ആ വ്യക്തി യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് വളരാനായിട്ട് തുടങ്ങും. ഇവിടെയാണ് ദൈവവചനത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ബൈബിളിലെ ഉപദേശങ്ങൾ, ടീച്ചിംഗ് സെഷൻ വരുന്നത് മുഴുവൻ ഇങ്ങനെയുള്ളവർക്കാണ്. ഒരു വ്യക്തി വീണ്ടും ജനിക്കുക എന്നുള്ള പ്രൈമറി സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തി ദൈവസഭയുടെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ അടുത്താണ് ദൈവസഭയിലെ അപ്പോസ്തലന്മാർ ഉപദേശങ്ങൾ എഴുതുന്നത്. അവർക്ക് മാത്രമാണ് ഉപദേശം, കാരണം മറ്റുള്ളവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ ഒക്കത്തില്ല, കാരണം അവർ വീണ്ടും ജനിച്ചല്ലോ. വീണ്ടും ജനിച്ച ദൈവമക്കളുടെ അടുത്ത് ദൈവം കണ്ടിന്യൂസ് ആയിട്ട് ലേഖനങ്ങളിൽ കൂടി ദൈവത്തിന്റെ ഉപദേശങ്ങൾ, ടീച്ചിംഗ് സെഷനിലേക്ക് കടക്കുകയാണ്. അവിടെ ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ്, നേരത്തെ പറഞ്ഞതുപോലെ ഈ കർത്താവിന്റെ തലയുമായിട്ട് ഒരു വ്യക്തി കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ, ആ തലയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ആ വ്യക്തിക്ക് ആത്മീയ വളർച്ച പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ, വ്യക്തിപരമായിട്ട്. അതാണ് നമ്മൾ കൊലോസ്യലേഖനം വായിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വായിച്ചാണ് കൊലോസ്യലേഖനം, അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. ഇവിടെ പറയുകയാണ്, ഒന്നാമത് ആ തലയുമായിട്ടുള്ള കണക്ഷനിൽ വന്നപ്പോഴാണ്, ആ യേശുക്രിസ്തുമായിട്ടുള്ള കണക്ഷനിൽ വന്നപ്പോഴാണ് ഒരു വ്യക്തി വീണ്ടും ജനിച്ചത്. ലൈഫ് ആ വ്യക്തിയുടെ ഉള്ളിൽ വന്നു, ജീവൻ ആ വ്യക്തിയുടെ ഉള്ളിൽ വന്നു. അങ്ങനെ ജീവൻ പ്രാപിച്ചവരുടെ അടുത്താണ് അടുത്തത് പറയുന്നത്. അവരുടെ അടുത്ത് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഈ ജീവനിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ട് ഉണ്ടാവാനായിട്ടും. അന്നേരം ഈ ജീവനിൽ ഒരു വ്യക്തിക്ക് സസ്റ്റെയിൻഡ് ആയിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ, ദൈവം ഒരു കർത്താവിന്റെ ഡിവൈൻ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കുകയാണ്. അന്നേരം അവിടെ പറയുകയാണ്, അല്ലാതെ ചില ആൾക്കാർ വന്നിട്ട് പറയും, ഈ തലയുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ വന്നിട്ട് വേറെ ചില ഉപദേശങ്ങളും കൊണ്ടുവരും, എക്സ്റ്റേണൽ റൂൾസ് കൊണ്ട് പറയും, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ളത്, അത് തെറ്റാണ് എന്ന് പറയുന്നത് പറഞ്ഞിട്ട് വരുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കും. അന്നേരം ഒരു വ്യക്തിക്ക് ദൈവീകമായിട്ടുള്ള ചൈതന്യം ഉണ്ടാവണമെങ്കിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു ലൈഫ് ഉണ്ടാവണമെങ്കിൽ, എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, ആ വ്യക്തി തലയുമായിട്ടുള്ള കണക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈഫ് ഫ്ലോ ചെയ്തെങ്കിലും ഒക്കത്തുള്ളൂ. നമ്മുടെ ശരീരത്തിൽ തന്നെ ബ്ലഡിന്റെ ഫ്ലോ കുറയുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ചൈതന്യം പോകുന്നത്, അല്ലെ? ആൾക്കാരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം രക്തം ഉണ്ടോ ഇല്ലയോ എന്നല്ലേ. ആൾക്കാരുടെ മുഖത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി അറിയാം. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ വീണ്ടും ജനിച്ച ഒരു വ്യക്തി വീണ്ടും ജനിച്ചതാണെങ്കിൽ, ആ വ്യക്തി ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നതാണോ എന്ന് ആ വ്യക്തിയെ കണ്ടാൽ അറിയാം. കാരണം എന്താണ്? ആ വ്യക്തിയിൽ ചൈതന്യം ഉണ്ടായിരിക്കും. ആ ചൈതന്യം എവിടെ നിന്ന് ഉണ്ടാവുന്നത്? ഉണ്ടാക്കി എടുക്കുന്നതല്ല. അവിടെ പറയുക, തലയാവിനുമായിട്ടുള്ള കണ്ടിന്യൂസ് കണക്ഷനിലേ ഒക്കത്തുള്ളൂ. എഫ് എസ് ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളും ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സഭയെപ്പറ്റി തന്നെ പറയുമ്പോൾ എഫ് എസ് ലേഖനം 4:15-16, ശരീരം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാനിടയാകും എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിനും അതിരതിന്റെ വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുമായി ഏത് സന്ധ്യയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് ആത്മീയ വളർച്ച പ്രാപിക്കും. അന്നേരം ലൈഫ് റിസീവ് ചെയ്ത് യേശുവിൽ നിന്നാണെങ്കിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്ത് ഒരു വ്യക്തി ആത്മീയമായി വളരുകയും ആത്മീയമായി ജീവിക്കുകയും ചെയ്യണമെങ്കിൽ ആ വ്യക്തി ദൈവവുമായിട്ടുള്ള പേഴ്സണൽ കണക്ഷനിൽ, ഈ ഡിവൈൻ ലൈഫ് നമ്മുടെ ഉള്ളിൽ വന്ന ആ ജീവനിൽ വളർന്നെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ, ആ ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ മാത്രമേ ഒക്കത്തുള്ളൂ. അന്നേരം ദൈവസഭ, ഇത് രണ്ടും കൊലോസ്യലേഖനവും എഫ് എസ് ലേഖനവും ദൈവസഭയെ പറ്റി പറയുമ്പോഴാണ് എഴുതുന്നത്. ഇൻഡിവിജ്വൽ അത് ആപ്ലിക്കബിൾ ആണ്. ഒരുപ്പോൾ ഒരു ദൈവസഭ, ആ ദൈവസഭയിലെ വ്യക്തികൾ ഓരോരുത്തരും യേശുക്രിസ്തു എന്ന തലയുമായിട്ടുള്ള കണക്ഷനിൽ അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള ഡിപെൻഡൻസിൽ ജീവിക്കാത്തടത്തോളം കാലം ആ ദൈവസഭ സഫർ ചെയ്യും. ആ ദൈവസഭ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുത്താൻ കഴിയാത്ത ദൈവസഭയായിത്തീരും. അങ്ങനെ ദൈവിക ജീവൻ വെളിപ്പെടുത്താൻ കഴിയാത്ത ദൈവസഭകളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ അതിനെ കവർ ചെയ്യാനായിട്ടാണ് ആക്ടിവിറ്റീസ് കൊണ്ട് മുമ്പോട്ട് വരുന്നത്. ഇത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ദൈവിക ജീവൻ ഇല്ലാത്ത വ്യക്തികൾ, കർത്താവുമായിട്ടുള്ള കണക്ഷനിലുള്ള വ്യക്തികൾ ഏത് സ്ഥലത്ത് നിന്നാലും കർത്താവുമായിട്ടുള്ള കണക്ഷനിൽ ജീവിക്കും. എന്നാൽ കർത്താവുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെ വരാത്ത വ്യക്തികൾ, ഇല്ലെങ്കിൽ ജീവനിൽ ജീവിക്കാത്ത വ്യക്തികൾ ആക്ടിവിറ്റീസ് വേണം. അതേപോലെ തന്നെ ദൈവസഭകൾ ഈ പറഞ്ഞിരിക്കുന്ന ദൈവിക ജീവനിൽ വളരുമ്പോൾ, അതിന് വളരാതെ വരുമ്പോൾ, അങ്ങനെ വരാത്തപ്പോൾ ഇവരെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നത്. പല പല കാര്യങ്ങൾ, പല പല പ്രവർത്തനങ്ങൾ, അവിടെ പോ, ഇവിടെ പോ, അങ്ങനെ എങ്ങനെയാ, ഇങ്ങനത്തെ ബിസി ആക്ടിവിറ്റീസിൽ ആൾക്കാർ വരുന്നത്. ഞാൻ പറഞ്ഞു ഇതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷെ ഇത് റീപ്ലേസ് ചെയ്യപ്പെടേണ്ടതല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. റീപ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു ദിവസം മനസ്സിലാകും ഈ പറഞ്ഞിരിക്കുന്നത് ദൈവ ശക്തിയിലല്ല എന്ന് ഒരിക്കൽ ദൈവം ഇത് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ദൈവസഭ നയിക്കപ്പെടേണ്ടത് ദൈവാത്മാവിനാലാണ്, വ്യക്തികൾ നയിക്കപ്പെടേണ്ടത് ദൈവാത്മാവിനാണ്, ദൈവമാണ്. അതുകൊണ്ടാണ് സഭ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കേൾപ്പാൻ ചെല്ലുകയും കേൾക്കട്ടെ. ദൈവം പറഞ്ഞിട്ടാണോ ചെയ്യുന്നുള്ളതാണ് പ്രധാന കാര്യം. ദൈവം പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ ഇതിനൊക്കെ ഡിസ്കസ് ചെയ്താണ്, അതെല്ലാം നിർജീവ പ്രവർത്തികളായിട്ട് തീരും. ഞാൻ പറഞ്ഞത് ദൈവം ഇതിനെയൊന്നും റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഇതൊക്കെ ഭക്തിയുടെ വേഷം എന്ന രീതിയിലേ വരെ പലപ്പോഴും വരത്തുള്ളൂ. പല കവറുകളും പല കാര്യങ്ങളും ഉള്ളിലുള്ള ദൈവശക്തി ഇല്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ദൈവശക്തി ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ല പലതും. ദൈവശക്തിയുടേതും ഉണ്ടാവും, പക്ഷെ ദൈവത്തിന് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാം. ഞാൻ അതിന് പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എവിഡൻസ്, പ്രൈമറി ആൻഡ് ഫോർമോസ്റ്റ് എവിഡൻസ് ഈസ് ലൈഫ്, നോട്ട് ആക്ടിവിറ്റീസ്. ലൈഫിൽ നിന്നുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവാം, പക്ഷെ ലൈഫ് മാറ്റിയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ല. ദൈവത്തിന്റെ ജനാവരവർക്കറിയാം കർത്താവിന്റെ ജീവനിലാണോ ആ ചൈതന്യം, എന്റെ ജീവിതത്തിലുണ്ടോ, കർത്താവിന്റെ ജീവനിൽ എനിക്ക് വളരാനായിട്ട് കഴിയുന്നുണ്ടോ, കർത്താവിന്റെ തലയുമായിട്ടുള്ള ബന്ധത്തിലാണോ ഞാൻ വളരുന്നതെന്നുള്ള ഓരോ വ്യക്തികൾക്കറിയാം. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ആ ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ലൈഫാണ് ആദ്യത്തെ തെളിവ് ഒരു വ്യക്തി വീണ്ടും ജനിച്ചതാണോ എന്നുള്ളതും ആത്മാവിലാണോ നയിക്കപ്പെടുന്നത് എന്നുള്ളത് ദൈവമായിട്ടുള്ള കണക്ഷനിൽ ആ വ്യക്തിക്ക് മുമ്പോട്ട് പോകണോ എന്നുള്ളതാണ്. ഈ ലൈഫിന്റെ ഒരു ഔട്ട്കമായിട്ട് ദൈവനം പറഞ്ഞിട്ടുണ്ട്. ആ ലൈഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളെയും ദൈവനം പറയുന്നുണ്ട്. ആ ലൈഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫലങ്ങൾ, വീണ്ടും ആക്ടിവിറ്റീസ് അല്ല, ഫ്രൂട്ട്സ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12:15 നാലാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു അതാണ് പറയുന്നത്. അവിടെ പറയാണ് അബൈഡ് ഇൻ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ യേശു എന്ന തലയുമായി ബോഡി കണക്റ്റഡ് ആയിരിക്കുന്നത് പോലെ കർത്താവുമായി കണക്റ്റഡ് ആയിരിക്കുക. അങ്ങനെ കണക്റ്റഡ് ആയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിട്ട് പറയാണ് കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്ത പോലെ എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്താണെന്നറിയാമോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? അവിടെ പറയാണ് അവൻ വളരെ ഫലം കായ്ക്കും. അന്നേരം ആദ്യം ഞാൻ പറഞ്ഞു ദൈവസഭയെ, ദൈവവൈതലിനെ ദൈവം റെക്കഗ്നൈസ് ചെയ്യുന്ന ദൈവജീവനിലാണെങ്കിൽ, രണ്ടാമത് ആ ജീവന്റെ മാനിഫെസ്റ്റേഷൻ എപ്പോഴും ഫ്രൂട്ട്സ് ആണ്, ആത്മാവിന്റെ ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ.
ആത്മാവിന്റെ ഫലങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് കാണാതറിയാം. ഗലാത്യ ലേഖനം 5:22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ആത്മാവിന്റെ ഫലം അതിനാദ്യം പറഞ്ഞിരിക്കുന്നത് ഡിവൈൻ ലൈഫാണ്, അല്ലെങ്കിൽ ഡിവൈൻ ലവ് ആണ്. ഞാനതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ലൈഫിനും ലവിനും രണ്ടിനും ഡിവൈനുമുണ്ട്, അല്ലാത്ത സോളിഷുമുണ്ട്. കാരണം ഡിവൈൻ ലൈഫിൽ ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഡിവൈൻ ഫ്രൂട്ട്സ് ഉണ്ടാവും, ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാവും. ആത്മാവിന്റെ ഫലങ്ങൾ ആത്മാവിൽ നിന്നാണെങ്കിൽ ആത്മാവിലുള്ള സ്നേഹമാണ് ആദ്യം കാണുന്നത്. ഇതും സോളിഷായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഞാൻ അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ സോളിഷായിട്ടുള്ള എല്ലാ ഡിവൈനായിട്ടുള്ള കാര്യങ്ങളുടെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ സോളിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും, സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പക്ഷെ ഇതെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റിയൽ ആയിട്ടുള്ളതല്ല എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ജീവൻ ഇല്ലാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മൾക്ക് കഴിയും. പക്ഷെ എന്നാൽ കർത്താവിന്റെ ജീവൻ വരുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ദൈവം റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറുന്നത്. നമ്മൾ ഗലാത്യലേഖനത്തിലേക്ക് പോകാം. ഗലാത്യലേഖനം 5:22 22-ാമത്തെ വാക്യത്തിലാണ് ഈ കാര്യങ്ങൾ വീണ്ടും പറയുന്നത്. ഒരു പറയുന്ന ആത്മാവിന്റെ ഫലമോ, അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആകുവിൻ എന്ന് പറയുമ്പോൾ പറയാണ് ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇങ്ങനെ താഴേക്ക് കാര്യങ്ങൾ പറയണം. അന്നേരം ഡിവൈൻ ലവ് അതാണ് അടുത്ത തെളിവ്. ഒരു ദൈവസഭയുടെ റിയലായിട്ടുള്ള ഒരു വ്യക്തി ദൈവസഭയിലെ അംഗങ്ങൾ തമ്മിൽ ദൈവം റെക്കഗ്നൈസ്, അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്നറിയും. അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന പോലത്തെ ബാക്കി കാര്യങ്ങളല്ല ഈ ഡിവൈൻ ലൈവ് ലവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ഒരു ബോധ്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവസ്നേഹമാണോ നമ്മുടെ ഉള്ളിൽ വന്നത് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? റോമാലേഖനം 5:5 പറയാണ് ക്രിസ്തുവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിലാണോ, ദൈവത്തിന്റെ ഡിവൈൻ ലവ് ആണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? ഒരു സോളിഷായിട്ട് നമ്മളൊരു ക്ലബിൽ കാണുന്ന സ്നേഹവും ദൈവസഭയിലെ സ്നേഹവും തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു ക്ലബിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം കാണും അല്ലെ? ഒരു നമ്മൾ നിങ്ങളൊരു പ്രത്യേക ക്ലബിന്റെ പാർട്ടാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേക ഒരു ഓർഗനൈസേഷന്റെ പാർട്ടാണെങ്കിൽ, അവർക്കും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണും അല്ലെ? ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ ഈ പറയുന്ന ഒന്നും ഇതൊന്നും തെറ്റാണെന്നോ അതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചല്ല കാണുന്നത്, പക്ഷെ അതിൽ തന്നെ അല്ല യഥാർത്ഥ കാര്യം എന്ന് പറയാനായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിന്റെ പുറകിൽ മാനുഷിക സ്നേഹമോ ദൈവസ്നേഹമോ എന്നുള്ളത് തിരിച്ചറിയപ്പെടണം. അവരും ഈ പറഞ്ഞിരിക്കുന്ന സഹായങ്ങൾ ചെയ്യും, അവരും പൈസ കൊടുക്കും, ഹെൽപ്പ് ചെയ്യും, അങ്ങോട്ട് ചെയ്യും, ഇങ്ങോട്ട് പോകും, കാണും, ചിരിക്കും, വർത്താനം പറയും, കെട്ടിപ്പിടിക്കും, ഈവൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകും. വളരെ സ്നേഹമുള്ള ആൾക്കാരുണ്ട്, വളരെ വളരെ സ്നേഹമുള്ള ആൾക്കാർ. ഇതും ദൈവസ്നേഹം നമ്മൾ വ്യത്യാസം എന്താ? എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയുമ്പോൾ ദൈവസ്നേഹമാണോ എന്നുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഒന്നാമത് യേശുക്രിസ്തുവിന്റെ സ്നേഹം കർത്താവ് പറഞ്ഞിരിക്കുന്നത് സാക്രിഫിഷ്യൽ ലവ് ആയിരിക്കും, അത് സെൽഫിൽ നിന്നുള്ള ലവ് ആയിരിക്കത്തില്ല. രണ്ടാമത് അത് ശുദ്ധീകരിക്കുന്ന, കറക്റ്റ് ചെയ്യുന്ന ലവ് ആയിരിക്കും. യേശുക്രിസ്തു സ്നേഹിച്ചപ്പോൾ എങ്ങനെ സ്നേഹിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ തന്നെ സഭയുടെ കാര്യം പറയുമ്പോൾ താഴേക്ക് വരുമ്പോൾ പറയാണ്. എഫേസ്യ ലേഖനം അതിന്റെ 5:25 ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. മേളിൽ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടക്കിയിരിക്കണം. ഞാൻ മേളത്തെ രണ്ട് വാക്കും കൂടി എടുത്തു വായിക്കാണ്, ഞാൻ താഴേക്ക് വായിക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ ഇത് ദൈവിക പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സകലത്തിലും ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഇത് ഡിവൈൻ പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇതിന് യാതൊരു എക്സ്ക്യൂസും പറയാനായിട്ടില്ല, ഒരു ഓപ്ഷൻ ദൈവം അവിടെ പറയുന്നില്ല. ഇനി നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയുള്ള വ്യക്തിയാണ്, നിങ്ങൾക്കാണോ കൂടുതൽ ശമ്പളം, ഭർത്താവിനാണോ കൂടുതൽ ശമ്പളം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണോ ഭർത്താവിന്, ഇതൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഭർത്താവാണ് എങ്കിൽ, ഭർത്താവായിട്ട് നിങ്ങളുടെ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ സകലത്തിലും കിടങ്ങും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നമ്മൾ ഈ റിച്വൽസിന് പ്രാധാന്യം കൊടുക്കുകയും അതിന്റെ റിയാലിറ്റിയെ
സീരിയസ് ആയിട്ട് കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനറേഷനാണ്. റിച്വൽസിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, സ്നാനത്തിനാണ് സഭകൾ പ്രാധാന്യം കൊടുക്കുന്നത്, സ്നാനത്തിന്. ആ സ്നാനം എന്നുള്ള റിച്വലിന് നമ്മൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ആൾക്കാരെ എങ്ങനെയെങ്കിലും സ്നാനപ്പെടുത്തണം എന്ന് വിചാരിക്കുകയും ചെയ്താൽ പറ്റുന്ന തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ റിയാലിറ്റി, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുക, പഴയ ഹൃദയം മാറ്റപ്പെടുക, വീണ്ടും ജനിക്കുക എന്നുള്ള റിയാലിറ്റി നടക്കാത്ത വ്യക്തികളെ കൊണ്ട് നമ്മൾ സ്നാനപ്പെടുത്തും. അതോടുകൂടി അവർ ദൈവസഭയ്ക്ക് തലവേദനയായിത്തീരും. അതേപോലെ തന്നെ കർത്തൃമേശ എന്നുള്ള റിച്വലിന് നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കുകയും അതിന്റെ പുറകിലുള്ള കർത്താവിനെ ഡെയിലി ഭക്ഷിക്കുകയും കർത്താവിൽ അബൈഡ് ചെയ്യുക എന്നുള്ള റിയാലിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ കർത്തൃമേശയുടെ സമയമാകുമ്പോഴുള്ള ഒരു വിശദീയ നമുക്ക് കാണത്തുള്ളൂ. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും പുറകുള്ള റിയാലിറ്റി നമ്മൾ പഠിപ്പിക്കുകയാണ് എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് അർത്ഥമുണ്ടാവും അല്ലേ. അതേപോലെ ഒരു റിച്വൽ ഉണ്ട് ദൈവസഭയിൽ. റിച്വൽ എന്ന് ഞാൻ പറയുന്നത് ഒരു ചടങ്ങല്ല, സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം. എന്താണെന്നറിയാമോ? സ്ത്രീകൾ സഭയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? അവര് തലയിൽ തുണിയിടും അല്ലേ. ഇതൊരു റിച്വലായി മാറിയിരിക്കുകയാണ്. തലയിൽ തുണിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പ്രിൻസിപ്പിൾ നിങ്ങളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ല എങ്കിൽ, ഭർത്താവിന് കീഴടങ്ങാത്ത ഒരു സഹോദരി തലയിൽ തുണിയിടുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ തെറ്റായിട്ടുള്ള കാര്യം. അന്നേരം ഇതൊരു, ഞാൻ പറഞ്ഞത് തലയിൽ തുണിയിടുമ്പോൾ അതൊരു കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളോ കുറവുകളോ ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും. പക്ഷേ നിങ്ങൾക്കൊരു റിബല്യൻ കണ്ടിന്യൂസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ഭർത്താവിന് കീഴടങ്ങാത്ത ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ വെറുമൊരു റിച്വലാണ് കഴിയുന്നത്. വെറുമൊരു റിച്വൽ, നോ റിയാലിറ്റി, ഒരർത്ഥവുമില്ല അതുകൊണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അന്നേരം ഇത് നമ്മൾ തലയിൽ, സഹോദരിമാർ തലയിൽ തുണിയിടുമ്പോൾ അത് ഒരു റിയാലിറ്റിയെ വെളിപ്പെടുത്തുകയാണ്. ആ റിയാലിറ്റിയാണ് കൊരിന്ത്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യം എന്നൊക്കെ മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. സിംബൽ ഓഫ് സബ്മിഷൻ എന്നാണ്. സിംബലാണ്, ഇറ്റ്സ് ജസ്റ്റ് എ സിംബൽ. Symbol of submission. If there is no submission, ഈ സിമ്പൽ കൊണ്ട് ഒരു കാര്യമില്ല. അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഓക്കെ, ഞാൻ അടുത്തതിലേക്കാണ് പോകാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെയായിരിക്കണം സഹോദരിമാർ. ഇനി പറയാണ്, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിൽ കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അന്നേരം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. എന്നിട്ട് പറയാണ്, ആ സ്നേഹത്തിന്റെ കാര്യം പറയാണ്, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും, കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അന്നേരം ദൈവത്തിന്റെ ഡിവൈൻ ലവിൽ, ഡിവൈൻ സ്നേഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഇസ് സാങ്ക്ടിഫിക്കേഷൻ. വചനത്തോടുകൂടിയുള്ള ശുദ്ധീകരണം, വേറെ രീതിയിൽ പറഞ്ഞാൽ കറക്ഷനാണ്. ദൈവവചനത്തിൽ നിന്നുള്ള കറക്ഷനാണ്. ദൈവ സ്നേഹത്തിലാണോ ഒരു വ്യക്തി ജീവിക്കുന്നുള്ളതിന്റെ അർത്ഥം. അന്നേരം ഒരു വ്യക്തിയെ, നമ്മൾ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ദൈവസ്നേഹമല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് കറക്ഷൻ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവസ്നേഹത്തിലല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് ഹ്യൂമൻ ലവ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ അവളെ കറയും കളങ്കവും ഇല്ലാത്ത. അന്നേരം ഭാര്യമാരെ ഭർത്താക്കന്മാരെ കറക്റ്റ് ചെയ്യണം തെറ്റ് കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ദൈവവചനത്തിൽ നിന്ന്. സഭയിൽ ദൈവസ്നേഹത്തിലാണ് സഹോദരിമാർ അങ്ങോട്ടും ഇങ്ങോട്ടുമെങ്കിൽ അവർ കറക്റ്റ് ചെയ്യപ്പെടുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കണം. അതാണ് ദൈവസ്നേഹത്തിന്റെ തെളിവ്. ഒരു തെളിവ് എബ്രായലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചിട്ടുണ്ടാണ്. അവിടെയും ദൈവസ്നേഹത്തിന്റെ തന്നെയാണ് പറഞ്ഞത്. ദൈവം സ്നേഹിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആ അവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ, മേളിൽ പറഞ്ഞിരിക്കുമ്പോൾ പറയാണ്, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്നുള്ള മലയാള വാക്ക് ഡിസിപ്ലിൻ എന്നാണ്, അല്ലാതെ അടി പിടി എന്നുള്ള അർത്ഥത്തിലല്ല. ഡിസിപ്ലിൻ, നമ്മൾക്ക് കറക്ഷൻ ഒരു വ്യക്തിയെ ചെയ്യാൻ കഴിയുകയും കറക്ഷൻ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു താഴ്മ നമുക്ക് അന്യോന്യം ഇല്ലെങ്കിൽ അത് ദൈവസഭയിലെ ദൈവസ്നേഹമല്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹ്യൂമൻ രീതിയിൽ ചെയ്യാൻ കഴിയും. ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ ലവ്, എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. പക്ഷേ ദൈവസ്നേഹമാണോ, ദൈവവുമായിട്ടുള്ള കണക്ഷനിലാണോ ദൈവസഭ പോകുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് മിയർ ആക്ടിവിറ്റീസ്, ഒരുപാട് കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാനായിട്ട് കഴിയും. ഇതെല്ലാം ചെയ്യണം, പക്ഷേ ഇതിന്റെ പുറകിൽ ദൈവസ്നേഹമാണെങ്കിൽ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ ഭർത്താവിനെയോ മകനെയോ സ്നേഹിക്കുന്നവന് എന്നെ പിൻചെല്ലാനായിട്ട് കഴിയത്തില്ല. കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ മാത്രമേ ഈ കാര്യങ്ങൾ റിയൽ ലവ് ആയിട്ട് മാറത്തുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ല. ഒരു ദൈവസഭ, ഒരു ദൈവവൈതൽ, ദൈവമായിട്ടുള്ള കണക്ഷനിൽ വരുമ്പോൾ ഈ കാര്യങ്ങളിൽ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കണം. വിശുദ്ധീകരണത്തിൽ, കറക്ഷനിൽ, ദൈവസ്നേഹത്തിൽ മുമ്പോട്ട് കൊണ്ടിരിക്കും. എന്നാൽ ഇതെന്തുകൊണ്ട് നമുക്കിതിന് പലപ്പോഴും കഴിയുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നു? എന്തുകൊണ്ട് നമ്മുടെ ഡിവൈൻ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ കൂടി മുമ്പോട്ട് വളരാതിരിക്കുന്നു? എന്തുകൊണ്ട് നമ്മുടെ സോളിഷ് ലൈഫ് മാത്രം മുമ്പോട്ട് പോകുന്നു? പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെ ആരെങ്കിലും കറക്റ്റ് ചെയ്യുമ്പോൾ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന യഥാർത്ഥത്തിലുള്ള ജീവനായിരുന്നില്ല എന്ന് മനസ്സിലാക്കും. ഇതിന് കർത്താവ് പറയുന്ന വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ നമുക്ക് വേണേ വായിക്കാം. 4 സുവിശേഷങ്ങളിലും ഒരേപോലെ വരുന്ന കാര്യങ്ങൾ ചുരുക്കമാണ്. ദൈവവചനം 4 സുവിശേഷം എഴുതുമ്പോൾ, അപ്പൊ 4 സുവിശേഷങ്ങളിലും ഒരു കാര്യം തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. ഒരു കാര്യം കർത്താവ് തുടർച്ചയായിട്ട് പറയുന്നവരെയാണ്. മത്തായിയുടെ സുവിശേഷം 10 അധ്യായത്തിന്റെ 38 വാക്യം. ഇത് ദൈവസ്നേഹത്തിന് നേരം പറയുമ്പോൾ മേൽ പറയുമ്പോൾ പറയാണ്, ഞാൻ സമാധാനം കൊണ്ടുവരാനൊന്നുമല്ല വന്നത് ഭൂമിയിൽ. അവിടെ പറയാണ്, ഞാൻ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ഒരു വാൾ ഇതിന്റെ ഇടയ്ക്കോട്ട് വരികയാണ്. ഈ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു വാൾ വരികയാണ്. ഡിവൈൻ ഈ ഹ്യൂമൻ ലൈവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായിയമ്മയോടും ഭേദിപ്പാൻ അത്ര ഞാൻ വന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അമ്മായിയമ്മപ്പോരുടെ കാര്യമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര അറ്റാച്ച്മെന്റാണ്. അമ്മായിയമ്മയും മരുമകളും അമ്മയും മകളും അപ്പനും അമ്മയും തമ്മിലെല്ലാം ഭയങ്കര സ്നേഹമാണ്. കാര്യം എന്തെന്നറിയാമോ? ഇവർക്ക് ദൈവത്തിനെ അനുസരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹമാണ്. നിന്നെ കഥ പറയാൻ ഇവരുടെ ഇടയ്ക്കോട്ട് ഒരു വാൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവർ രണ്ടുപേരും കൂടെ ഡിവൈഡ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താണ് ആ വാൾ എന്നറിയാമോ? അവിടെ താഴേക്കോളം പറയാണ്, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. വളരെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അപ്പനോ അമ്മയോ മകനോ മകളോ പള്ളിക്കാരോ പട്ടക്കാരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഇതൊക്കെ ദൈവവും നിങ്ങളും തമ്മിൽ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, യു ആർ നോട്ട് വർത്തി. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹി ഹു ലവ്സ് ദ ഫാദർ ഓർ മദർ മോർ ദാൻ മീ ഈസ് നോട്ട് വർത്തി ഫോർ മീ. ഇതിലൂടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവസ്നേഹമല്ലാതെ ഈ സ്നേഹങ്ങൾ കൊണ്ടൊക്കെ മുമ്പോട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്ത് കർത്താവ് പറയാണ്, യു ആർ നോട്ട് വർത്തി. കാരണം എന്താ പറയാ, ദൈവത്തിന്റെ സ്നേഹം വരുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ പലരും ശത്രുക്കളായിത്തീരും, പല ആൾക്കാരും നമുക്കെതിരായിത്തീരും, അപ്പനും അമ്മയും മകളും മരുമകളും ഒക്കെ എതിരായിത്തീരും. ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം, ദൈവത്തെയും കൂടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ദൈവം പറയാത്ത പറയാണ് അങ്ങനെ നടക്കത്തില്ല. എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യന. എന്നിട്ട് പറയാണ്, തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തി. ഇവിടാണ് ഞാൻ പറഞ്ഞത് സോളിഷ് ലൈഫിന്റെ കാര്യമാണ് ഇരിക്കുന്നത്. തന്റെ ജീവനെ പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ, തന്റെ റെപ്യൂട്ടേഷനെയും തന്റെ ലൈഫിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ അതിനെ കളയും. എന്നാൽ എന്റെ നിമിത്തം അതിനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും. അതാണ് ക്രൂശെടുത്തത്. മർക്കോസിന്റെ സുവിശേഷം 8:35. ഇവിടെ പറയാണ്, പിന്നെ അവൻ പുരുഷാരത്തിന് ശിഷ്യന്മാരായിരിക്കും വിളിച്ചിട്ട് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ദഹിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും നിമിത്തം എന്റെയും എന്റെ സുവിശേഷത്തിന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ലൂക്കോസിന്റെ ശേഷം 9:23. യോഹന്നാന്റെ സുവിശേഷം 12:24. നാല് സുവിശേഷങ്ങളിൽ റിപ്പീറ്റഡായി കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് അതിന്റെ പാരമൗണ്ട് ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിനെ അനുഗമിക്കാൻ ഒരു വ്യക്തി ഉദ്ദേശിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ ജീവനിൽ ഒരു വ്യക്തി വളരാനായിട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നാൾതോറും ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കും. എന്നിട്ട് ഈ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ പല പല പിക്ചറാണ്. വളരെ ഇത്രയേ ഉള്ളൂ, ക്രൂശ് എടുക്കാന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, അല്ലാതെ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ബോസോ ഒന്നുമല്ല ക്രൂശ്. അവരൊക്കെ ക്രൂശ് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിക്കുന്നവരായിരിക്കാം. എന്താണെന്നറിയാമോ? ദൈവം ഒരു കാര്യം വെക്കുകയാണ്, ദൈവം ഒരു കാര്യം ചെയ്യണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് അവന്റെ ഡിവൈൻ ലൈഫ്, യേശു ക്രിസ്തുവിന്റെ ജീവൻ അവന്റെ ഉള്ളിൽ വന്നു. യോഹന്നാന്റെ സുവിശേഷം 12:24 പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഉണ്ടാകും. എന്നിട്ട് പറയണം, യേശു ക്രിസ്തു എന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് മരിച്ച് ആ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നു, വീണ്ടും ജനിക്കുന്നു. ആ വ്യക്തി മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ വ്യക്തി വീണ്ടും ജനിക്കുന്നു. ആ വ്യക്തിയുടെ ജീവനിൽ, ആ വ്യക്തിയുടെ ഉള്ളിൽ വന്ന ആ ജീവൻ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അറിയാമോ? ആ ജീവനിൽ ആ വ്യക്തി വളരണം. ആ വ്യക്തി മുമ്പോട്ട് ഓരോ ദിവസം കഴിയുന്നതോറും ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവനിൽ വളരണം. അതിന് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് ആ വ്യക്തിയുടെ മുമ്പിൽ ഒരു ക്രൂശ് വെക്കുകയാണ് ഡെയിലി അനുസരിക്കാനായിട്ട്. ക്രൂശ് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ പല ആൾക്കാർ ഉപയോഗിക്കും, പക്ഷെ ആ ആൾക്കാരൊന്നും അല്ല ക്രൂശ്. ആ ക്രൂശ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുടെ മുമ്പിൽ ദൈവം നോ എന്ന് പറയാണ്. ദൈവം നിങ്ങളെ ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് വിടുകയാണ്, ഇഷ്ടമില്ലാത്ത ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് വിടുകയാണ്. ഇവിടെ എല്ലാം എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടെ സ്വന്തം ജീവനെ കളയാൻ ഒരു വ്യക്തി തയ്യാറാണ്, ഇല്ലെങ്കിൽ നിലത്ത് വീണ് ചാവാനായിട്ട് തയ്യാറാവുക. അപ്പോൾ ഇത് സംഭവിക്കും, അവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അവന്റെ ഉള്ളിലുള്ള ഡിവൈൻ ലൈഫ് വെളിയിലേക്ക് വരും. നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? എല്ലാ സാഹചര്യങ്ങളോടും, ദൈവം കൊണ്ടുവയ്ക്കുന്ന എല്ലാ സാഹചര്യങ്ങളോടും ഒരു വ്യക്തി റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സാഹചര്യങ്ങൾ മാറ്റാൻ വേണ്ടി വേണമെങ്കിൽ ഫാസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ എന്ത് സംഭവിക്കുന്ന അറിയോ? ദൈവം ചിലപ്പോ ആ പ്രാർത്ഥനയും ചിലപ്പോൾ കേട്ടെന്ന് വെച്ചേക്കാം, പക്ഷെ ഒരു കാലത്തും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഡിവൈൻ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവത്തില്ല, ആത്മീയ ജീവിതം ഉണ്ടാവത്തില്ല. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ വ്യക്തി ഒരു സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും, ഹി വാസ് ഡ്രൈ ലൈക്ക് എ ഡെഡ് ബോൺ. ദൈവത്തിന്റെ ജീവനില്ല. ദൈവിക സാഹചര്യങ്ങൾ ദൈവം കൊണ്ടിട്ട സ്ഥലങ്ങളിൽ ദൈവത്തിന് കീഴടങ്ങാനായിട്ട് തയ്യാറാവാതെ, ക്രൂശെടുക്കാൻ തയ്യാറാവാതെ, സ്വന്തം ഇഷ്ടം ദഹിക്കാൻ തയ്യാറാവാതെ, ദൈവത്തോട് റെസിസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവാണ്. റിബല്യൻ നേച്ചർ മുമ്പോട്ട് പോവാണ്. എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ അകത്തെ ജീവൻ പുറത്തോട്ട് വരേണ്ടതിന് പകരം പുറത്തെ തോട് കട്ടിയായിക്കൊണ്ടേയിരിക്കും. ആ വ്യക്തി ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ. ശരിക്കും വീണ്ടും ജനിച്ച വ്യക്തികൾ, ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ വെളിവരേണ്ടതാണ്. ആ വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ, ആ വ്യക്തിയുടെ ഓഫീസിൽ, ആ വ്യക്തി ഇടപെടുന്നിടത്ത്. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആവുന്നതിന്റെ കാര്യം ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ എല്ലാവരും കുറവുകളുള്ളവരാണ്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും, മുമ്പോട്ട് പോകുന്തോറും കർത്താവിനെ പറ്റിയുള്ള കൂടുതൽ വെളിപാടുകളില്ല. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ദൈവം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നില്ല. ജീവിതത്തിൽ ലൈഫ് വെളിയിലേക്ക് വരുന്നില്ല. പല ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം, പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പലയിടത്ത് ഓടുന്നുണ്ടായിരിക്കാം, പക്ഷേ റിയൽ പ്രശ്നങ്ങളുടെ നടുവിൽ, റെസ്പോൺസുകളുടെ നടുവിൽ ഉള്ളിൽ നിന്ന് കയ്പും പിറുപിറുപ്പും വഴക്കും യെല്ലിങ്ങും അലപ്പും ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ മുമ്പോട്ട് പോകുന്നു. പിറുപിറുപ്പും ദൈവത്തോട് തീർക്കുകയും. കാര്യം എന്താണെന്നറിയാമോ? ദൈവം പല സാഹചര്യങ്ങളിലിട്ടു, പല സാഹചര്യങ്ങളിൽ കൂടി കടത്തിവിട്ടു. എന്തിനാണെന്നറിയാമോ? ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ, ഗോതമ്പ് മണി ഒന്ന് പൊടിയാനായിട്ട്, ഉള്ളിൽ നിന്ന് ജീവൻ വരാനായിട്ട്. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ വ്യക്തി ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. റെസിസ്റ്റ് ചെയ്യും തോറും ഇത് കഠിനമായിക്കൊണ്ടേയിരിക്കും. വർഷങ്ങൾ ദൈവസഭയിൽ തുടരുന്ന വ്യക്തികളിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ട് കാര്യങ്ങളാണ് പലപ്പോഴും കാണുന്നത്. ഒന്നുകിൽ ആ വ്യക്തി കൂടുതൽ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപമാവും, ഇല്ലെങ്കിൽ ആ വ്യക്തി കൂടുതൽ ഹാർഡനാവും. ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചില ആൾക്കാരെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വ്യക്തി ആത്മീയനായി, പക്ഷെ കാണത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? ആ വ്യക്തിയുടെ ഉള്ളിൽ ജീവൻ വെളിയിലേക്ക് വന്നില്ല. വീണ്ടും ജനിച്ചായിരിക്കാം, പക്ഷെ ഡ്രൈ ആണ്, പുറന്തോട് കട്ടിയാണ്, ഇടപെടാൻ കഴിയത്തില്ല, ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയത്തില്ല, ദൈവസഭയുടെ ഭാഗമായിട്ട് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോഴും സെൽഫ് ഉയർന്നു ഉയർന്നു തന്നെ നിൽക്കണം. ഞാൻ 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 എന്ന് പറഞ്ഞ് ആരെങ്കിലും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ റിയാക്ട് ചെയ്യും, ഒഫൻഡഡ് ആകും, കയ്പുണ്ടാകും, ആൾക്കാരത്ത് പക വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ട്? കാര്യം എന്താണെന്നറിയാമോ? വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കട്ടി കൂടുതലേട്ടേ ഉള്ളൂ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നറിയാമോ? കർത്താവ് പറഞ്ഞു, എന്റെ കർത്താവ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ നാല് സുവിശേഷങ്ങളിൽ ഒരേപോലെ ഒരു കാര്യം കർത്താവ് എഴുതുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് അത്രയ്ക്കാണ്. കർത്താവ് പറയാണ്, ഒരു വ്യക്തി വീണ്ടും ജനിച്ച ഒരു വ്യക്തി ദൈവീക ജീവനിൽ വളരണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷനെ ദൈവം വെച്ചിട്ടുള്ളൂ. ആ ഒറ്റ കണ്ടീഷൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്തോക്കെ ചെയ്തിട്ടും കാര്യമില്ല. കർത്താവ് പറയാണ്, നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ അതിന് വളരെ വളമുണ്ടാവും. അത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞത്. കർത്താവ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ തന്റെ ജീവനെ സ്നേഹിക്കുന്നുവെങ്കിൽ, തന്നെത്താനെ സ്നേഹിക്കുന്നുവെങ്കിൽ, തന്റെ റെപ്യൂട്ടേഷനും തന്റെ കാര്യങ്ങളും ദൈവം ചിലതിനെയൊക്കെ വെളി കളയാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. നമ്മളെ നാണം കെടുത്താനായിട്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലേക്ക് ഇടും. കാര്യം എന്താണെന്നറിയാമോ? അവിടെ ദൈവത്തിന് നമ്മൾ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യും, കർത്താവിന്റെ ജീവൻ നമ്മൾ കൂടി വളരണം, വെളി വരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ കൂടി കൊണ്ടുവരും. ഇതിനോടുള്ള റെസിസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ എന്ത് പറയാന്നറിയാമോ? ഒരിക്കൽ മനസ്സിലാകും ഈ വ്യക്തി തനിയെ ഇരിക്കുന്ന വ്യക്തിയാണ്. വർഷങ്ങൾ തനിയെ ഇരിക്കാനായിട്ട് കഴിയും, വർഷങ്ങൾ ദൈവസഭയിൽ തനിയെ ഇരിക്കാനായിട്ട് കഴിയും, ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി ദൈവം നമ്മൾ കേൾപ്പിക്കാതിരിക്കാനായിട്ട് കഴിയും. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഗോതമ്പ് മണി തനിയെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭ വ്യക്തികൾ, ദൈവം ആ വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ആക്ടിവിറ്റീസുകളുടെ, ആ വ്യക്തിയുടെ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഇമോഷണൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിലല്ല യേശുക്രിസ്തുവിന്റെ ജീവനിലാണ്. ആ വ്യക്തികൾ വളരേണ്ടത് യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ജീവനിലാണ്. ദൈവസഭ അങ്ങനെ വളരത്തുള്ളൂ. അല്ലാത്ത വളർച്ചയെല്ലാം ദൈവം റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, ഒരു വ്യക്തി തന്നെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ, ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാത്തവൻ, മറ്റുള്ളവരെ മാനുഷികമായിട്ട് മാനുഷിക സ്നേഹങ്ങൾ അതിന്റെ ഇടയ്ക്കിടയിൽ വന്ന് കർത്താവിനെ സ്നേഹിക്കാത്തവൻ, കർത്താവ് പറയാണ് അവൻ എനിക്ക് യോഗ്യനല്ല. എന്നാൽ കർത്താവിനെ യഥാർത്ഥമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിന്റെ ജീവനിൽ അവൻ വളരെ